വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 8-ാമത്തെ അധ്യായത്തിൻ്റെ 43 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ശബ്ദമുയർത്തി ഒന്ന് വായിച്ചാലും. ബുക്ക് ഓഫ് ലൂക്ക് chapter 8 verses 43 to 48. ദൈവത്തിന് സ്തോത്രം. ഈ പ്രത്യേകമായ ഭാഗത്ത് നിന്ന് നിരാശയായിട്ടുള്ള എല്ലാവിധമായ ആശയമറ്റതായിട്ടുള്ള ഒരു സ്ത്രീയുടെ അവസ്ഥയെക്കുറിച്ചും അവളുടെ വിടുതലിനെക്കുറിച്ചും അങ്ങനെ ആ ക്രിസ്തു അവളെ സൗഖ്യപ്പെടുത്തുകയും സന്തോഷത്തോടെ മടക്കി അയക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ സ്ത്രീയെക്കുറിച്ച് ഇന്ന് രാവിലെ സമയത്ത് നമുക്കൊരല്പസമയം ചിന്തിക്കാം. ജീവിതത്തിൽ വളരെ ദുഃഖം കൊണ്ട് നിറഞ്ഞ ഒരു സ്ത്രീ, നിരാശയറ്റ ഒരു സ്ത്രീയാണ്. എപ്പോഴാണ് ഈ രോഗം വന്നതെന്ന് നമുക്ക് വേദപുസ്തകം റെക്കോർഡ് ചെയ്യുന്നില്ല. എന്നാൽ രോഗം ബാധിച്ച സമയം അവളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ ഒരുപക്ഷെ അന്നത്തെ നല്ല ഡോക്ടേഴ്സിന്റെ അടുക്കൽ അവളെ കൊണ്ടുപോയിരുന്നിരിക്കാം. നല്ല ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതാണല്ലോ വേദപുസ്തകം ഇവിടെ കാണുന്നത്. മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തു എന്ന് നാം വായിക്കുന്നു. ആൻഡ് എ വുമൺ ഹാവിംഗ് എൻ ഇഷ്യൂ ഓഫ് ബ്ലഡ് 12 ഇയേഴ്സ് which had spent all her living upon physicians, neither could be healed of any. മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തു, ആരാലും സൗഖ്യം പ്രാപിക്കാത്ത ഒരു സ്ത്രീ. ഞാനിങ്ങനെ ചിന്തിക്കുന്നതായിട്ടുള്ള വേളകളിൽ പല ദിവസങ്ങളിൽ ഇവളെ 12 വർഷമായി മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, അല്ലെങ്കിൽ അയൽവക്കാർ പല ആശുപത്രികളിലും കൊണ്ടുപോയതിനു ശേഷം അവളുടെ വസ്തുവകളെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ ഇനി കൊടുക്കുവാൻ മാർഗമില്ലെന്ന് കണ്ടപ്പോൾ ഡോക്ടർ ഒരുപക്ഷെ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഇനി ഒരിക്കലും ഇവൾ സൗഖ്യം പ്രാപിക്കുകയില്ല എന്ന്. അങ്ങനെ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഇന്നിപ്പോൾ അവളുടെ ഭവനത്തിന്റെ ഒരു മുറിയുടെ കോണിൽ ഒരു കട്ടിലിൽ ഇങ്ങനെ ശേഷിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഞാൻ എൻ്റെ ഭാവനയിൽ കൂടെ കാണുന്നത്. ജീവിതം ഇനി അവൾക്കില്ല എന്ന് നല്ലതുപോലെ മനസ്സിലാക്കി, ഇനി സന്തോഷിക്കുവാൻ ഒരു മാർഗവുമില്ല എന്നോ അവളുടെ മനസ്സിൽ കണക്ക് കൂട്ടി ഇങ്ങനെ മുൻപോട്ട് പോവുകയാണ്. ഒരുപക്ഷെ അവളെ കാണുന്നവരൊക്കെയും യോവിനെ കണ്ടതുപോലെ തന്റെ സ്നേഹിതന്മാർ പറഞ്ഞതുപോലെ ഒക്കെയും ഒരുപക്ഷെ പറഞ്ഞ് ഇങ്ങനെ ദുഃഖിപ്പിച്ചിട്ടുമുണ്ടായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അങ്ങനെ പ്രഷർ ജീവിതത്തിൽ വന്നിട്ട് അസമാധാനം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ഹൃദയത്തിൽ സന്തോഷം അവളുടെ മുഖത്ത് അനുഭവമാകുന്നില്ല. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചു കൊള്ളട്ടെ എന്ന് അവൾ ദിനരാത്രം ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നിരിക്കാമെന്ന് ഞാൻ കരുതുന്നു. അതിനപ്പുറത്തായി ദൈവത്തെ ഒരുപക്ഷെ അവളുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തു നിന്ന് വിളിക്കുകയും ഒരു വിടുതലിന് വേണ്ടി ആകാംക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ഞാൻ കണക്കാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കുന്ന വേളയിലാണ് യേശു ആ വഴിയിൽ കൂടെ കടന്നു പോകുന്നതായിട്ട് അവൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെ ആ അവളുടെ സങ്കടം യേശുവിന്റെ അടുക്കലേക്കൊന്ന് കടന്നു എന്നിട്ട് അവൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകളെയും അവളുടെ പ്രശ്നങ്ങളെയും അവളുടേതായിട്ടുള്ള എല്ലാവിധമായ ശാരീരികമായ സ്ഥിതിഗതികളെ കുറിച്ച് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് അവൾ ആഗ്രഹിച്ചതിന് ശേഷം അവളുടെ ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും ഒരുപോലെ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരേ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ഉദ്ദിഷ്ട സ്ഥാനത്തേക്ക് നീങ്ങുന്നതായിട്ടുള്ള ഈ ഒരു സ്ത്രീയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരൊറ്റ ആഗ്രഹം, എനിക്ക് രോഗസൗഖ്യം പ്രാപിക്കണം, എന്റെ പ്രശ്നം യേശുവിന്റെ മുൻപിൽ ഒന്ന് ഷെയർ ചെയ്യണമെന്നുള്ളതാണ്. അതിനുവേണ്ടി അവളുടെ ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും ഒരുപോലെ സമർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. മുൻപോട്ട് പോകുന്ന വേളയിൽ നാം ഒന്ന് ഓർത്തിരിക്കണം, അവൾ ഇപ്രകാരം നല്ലതുപോലെ ചിന്തിച്ചിട്ടുണ്ട്. ആരെന്ത് പറഞ്ഞാൽ തന്നെയും ഞാൻ അതൊന്നും വകവയ്ക്കുകയില്ല. കാരണം എന്താണ്? രക്തസ്രവമുള്ള സ്ത്രീക്ക് സ്ത്രീ ഇരിക്കുന്നിടം അത് അൺക്ലീൻ, നിൽക്കുന്നിടത്ത് അൺക്ലീൻ, ആരെയെങ്കിലും തൊട്ടാൽ അവർ അശുദ്ധമാണ്. ലേവ്യാ പുസ്തകം 15-ാമത്തെ അധ്യായം അത് വളരെ ക്ലിയറായി പറയുന്നു. കാരണം അതുപോലെ യഹൂദമതം അവളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ദൈവം പോലും അനുവദിക്കാത്ത രീതിയിൽ അവൾ അങ്ങനെ ആയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എങ്ങനെയായിരിക്കും യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുക? അല്ലെങ്കിൽ ജനത്തെ മുട്ടാനുള്ള ഒരുവിധമായ യാതൊരു റൂളും അവൾക്കില്ല. എങ്കിൽ തന്നെയും അവൾ അങ്ങനെ മുൻപോട്ട് പോവുകയാണ്, ആവശ്യത്തോടുകൂടെ മുൻപോട്ട് പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ പുരുഷാരം അവളെ തിക്കി തിരക്കിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഇടയിൽ കൂടെ അവൾ ഇങ്ങനെ ചെന്നതിനു ശേഷം യേശുവിന്റെ വസ്ത്രത്തിന്റെ അഗ്രത്തിന്മേൽ ഒന്ന് തൊടുന്നതായിട്ടുള്ള സാഹചര്യമാണ് കാണുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. കാരണം ഒന്നും തന്നെ പറയുവാനോ ഷെയർ ചെയ്യുവാനോ അവളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് സാധിക്കുന്നില്ല. എന്നാൽ ലഭിക്കുന്ന സമയത്തിനുള്ളിൽ യേശുവിന്റെ വസ്ത്രത്തിന്റെ അഗ്രത്തിൽ എങ്കിലും ഒന്ന് തൊട്ടതിനു ശേഷം അവളുടെ രോഗത്തിൽ നിന്നൊരു വിടുതൽ ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ അങ്ങനെ സമ്പൂർണമായി സമർപ്പിച്ചിട്ട് അങ്ങനെ യേശുവിന്റെ വസ്ത്രത്തിന്റെ അഗ്രത്തിന്മേൽ തൊടുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഞാൻ വിചാരിക്കുന്നത് അവളുടെ ഭവനത്തിൽ നിന്ന് ആരംഭിക്കുന്ന സന്ദർഭത്തിൽ തന്നെ കർത്താവുടെ ഹൃദയത്തെ കാണുകയും ആ ഹൃദയത്തിന്റെ വാഞ്ച അനുസരിച്ച് ഇവിടെ കർത്താവ് വിടുതൽ അവൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. നമ്മൾ നമ്മുടെ ഭവനത്തിൽ നിന്ന് ആരാധനയ്ക്കായി കടന്നു വരുന്നതിന് മുൻപേ തന്നെ നമ്മുടെ ഹൃദയത്തെ നല്ലവരാകുന്ന കർത്താവ് കാണുന്നു. പ്രൈസ് ദ ലോർഡ്. ഈ ഹാളിൽ കടന്നു വരുമ്പോൾ മാത്രമല്ല, പാട്ട് പാടുമ്പോൾ മാത്രമല്ല, സാക്ഷ്യം പറയുമ്പോൾ മാത്രമല്ല, നമ്മുടെ ഭവനത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപേ നമ്മുടെ നല്ല ഹൃദയത്തെ ദൈവം അറിയുന്നു. പ്രൈസ് ദ ലോർഡ്. I don't know how many of you believe, but let me tell you that he knows our hearts, even our in the intention of our hearts, he knows, and according to that he deals with us. Praise God. ഇവിടെ അവൾ വസ്ത്രത്തിന്റെ അഗ്രത്തിന്മേൽ ഒന്ന് തൊടുമ്പോൾ സൗഖ്യം പ്രാപിക്കുന്നു. യേശു ചോദിക്കുന്നു, ഹൂ ടച്ച് മീ, എന്നെ തൊട്ടതാർ? ഞാനിങ്ങനെ ചിന്തിച്ചു, യേശു അറിയത്തില്ലേ ആരായി തൊട്ടതെന്ന്? അവന്റെ സർവജ്ഞാനത്വത്തെ കുറിച്ച് വേദപുസ്തകത്തിൽ പലയിടത്തും കാണുന്നുണ്ട്. ശബരിക്കാരത്തി സ്ത്രീയോട് പറഞ്ഞു, അവിടെ ഉള്ള അവസ്ഥ അങ്ങ് തുറന്നു പറഞ്ഞു. ഇപ്പോഴുള്ളതോ നിന്റെ ഭർത്താവല്ല, നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ ഈ കണ്ണു തെളിഞ്ഞു, എന്താ ഇവൻ സാധാരണക്കാരനല്ല, യജമാനനായി മാറുന്നു, പ്രവാചകനായി മാറുന്നു. അതിനുശേഷം മശിഹയായി അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞു. കാരണം ഉള്ള അവസ്ഥ ദൈവാത്മാവിൽ കൂടെ വെളിപ്പെടുമ്പോഴേ ഈ ആന്തരികണ്ണ് തുറക്കാൻ കഴിയൂട്ടോ. അതുവരെ ഈ ഞാൻ അടച്ചു പിടിച്ചൊക്കെ വെച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ അടഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങൾ, ക്ലോസായിരിക്കുന്ന സാഹചര്യങ്ങൾ വെളിപ്പെടുത്തുകയുള്ളൂ. എന്നാൽ യേശു അവളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്നതായി കാണുന്നു. നഥനയേൽ കടന്നു വന്നപ്പോൾ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല എന്ന് പറഞ്ഞപ്പോൾ അവന് ചില സംശയം, നിനക്ക് നീ എങ്ങനെയായി പറയുന്നതെന്നുള്ളത്. നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അവന് വാസ്തവമായി വിശ്വസിക്കാൻ കഴിഞ്ഞു. പ്രൈസ് ദ ലോർഡ്. നീ പ്രവാചകൻ തന്നെ എന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞു. പ്രൈസ് ദ ലോർഡ്. അതുപോലെ തന്നെ ഓരോ ഇടങ്ങളിലും ഇവൻ ഓരോരുത്തർ വന്നപ്പോൾ യേശു ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. കാരണം നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് കുളക്കരയിൽ കിടന്ന 38 വർഷം കൊണ്ട് കിടന്ന ഒരു മനുഷ്യനോട് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യം പ്രാപിക്കാൻ മനസ്സുണ്ടോ എന്ന്. എന്താ യേശുവിനു അറിയത്തില്ലേ അവന് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടെന്ന്? യേശുവിന് അറിയത്തില്ലേ? അതുപോലെ തന്നെ ബർത്തേമായിയോട് ചോദിക്കുന്നു, വാട്ട് ഷാൽ ഐ ഡു ആൻഡ് ഡു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു. യേശുവിന് അറിയത്തില്ലേ? ഹി നോസ് ഇറ്റ്. എന്നാൽ നമ്മുടെ വായിൽ നിന്ന് കടന്നു വരുന്നതായിട്ടുള്ള വാക്കുകളിൽ കൂടെയാണ് ഒരു വിടുതലുണ്ട് എന്നുള്ളത് ഇന്ന് പകൽക്കാലത്ത് മറന്നു പോകരുത്. ദൈവത്തിന്റെ സ്തോത്രം. സദൃശവാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, നാവിന് ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട്, മരണത്തിനും ജീവനും അധികാരം ദൈവം നമ്മുടെ നാവുകൾക്ക് തന്നിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ നാവുകളിൽ നിന്ന് നാം ഉച്ചരിക്കുമ്പോൾ അവിടെ വിടുതല, അവിടെ ജയം പ്രാപിക്കാൻ കഴിയും. പ്രൈസ് ദ ലോർഡ്. ലാബാന്റെ ഭവനത്തിൽ നിന്ന് യാക്കോബും തന്റെ മക്കളും ഭാര്യമാരും ദാസിമാരൊക്കെ യാത്ര തിരിക്കുന്നു. ലാബാൻ സാക്ഷ്യം പറഞ്ഞു, യാക്കോബ് നിമിത്തം എന്നെ അനുഗ്രഹിച്ചു എന്ന്. എന്നാൽ ഭവനത്തിൽ തിരിച്ചപ്പോൾ താൻ പുറകെ ചാടിയിരിക്കുകയാണ്. പോരുന്നപ്പോൾ റാഹേൽ ചില ഗ്രഹബിംബങ്ങളെ കൂടെ കൊണ്ടുവന്നു. അതിന്റെ അന്വേഷണമായി, കാരണം എന്താണെന്ന് അറിയാം, ഗ്രഹബിംബം ആരുടെ അരിക്കൽ ഇരുന്നാൽ അവർക്ക് പിന്നീട് ക്ലെയിം ചെയ്യാം സ്വത്തിന് വേണ്ടി. ആ സ്വത്ത് ക്ലെയിം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ലാബാൻ ചോദിക്കുന്നു. യാക്കോ പറയുകയാണ്, അതാരുടെ പക്കൽ ഇരുന്നാൽ അവർ മരിക്കണം. വാക്കുകൊണ്ട് പറഞ്ഞതാ. പക്ഷേ കനാനിൽ ചെല്ലുന്നതിന് മുൻപ് ഉൽപ്പത്തി പുസ്തകം 32 33 അവസാനം നിങ്ങൾ കാണണം. കനാൻ ദേശത്ത് പ്രവേശിക്കുന്നതിന് മുൻപ് അവൾ മരിക്കുകയാണ്, അവളുടെ യാത്ര തീരുകയാണ്. യാക്കോവർ ഒറ്റ വാക്ക് പറഞ്ഞു, അതാരുടെ പക്കലുണ്ടോ അവർ മരിക്കണം. നമ്മുടെ നാവ് കൊണ്ട് നാം അനുഗ്രഹിക്കുവാൻ തുടങ്ങുമ്പോൾ ഇവൻ സന്തതികളാണെങ്കിലും അവർ അനുഗ്രഹിക്കപ്പെടും. ഒരു ഭാര്യ ഭർത്താവിനെ അനുഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ അവൻ അനുഗ്രഹിക്കപ്പെടും. ഭർത്താവ് ഭാര്യ അനുഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ അവർ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. ഇവൻ പേരൻസ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അവർ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. പ്രൈസ് ലോർഡ്. നമ്മുടെ വാക്കുകൾക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്, നീ അനുഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. നീ ശപിക്കുന്നവർ എന്ത് ചെയ്യും? ശപിക്കപ്പെടും. അതുകൊണ്ടാണ് നമ്മുടെ ചിന്ത എല്ലായ്പ്പോഴും ദൈവമക്കള് പോസിറ്റീവായി പറഞ്ഞുകൊണ്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നുള്ളതായിട്ടുള്ള പ്രാർത്ഥനയിൽ മുൻപോട്ട് പോകേണ്ടത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഹൃദയ വിചാരങ്ങൾ നല്ലതുപോലെ കർത്താവ് അറിഞ്ഞതിന് ശേഷം നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നിന്ന് തന്നെ മരണമോ ജീവനോ നന്മയോ ഗുണങ്ങളോ എല്ലാം തന്നെ കടന്നു വരികയാണ്. അതിനാണ് ഈ സാക്ഷ്യം എന്നൊക്കെ പറയുന്നത്. ഇന്നിപ്പോ ഇതൊരു ഫോർമാലിറ്റിയും കാര്യങ്ങളുമായി ഇതൊരു റെഗുലർ റൊട്ടീൻ ആയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പോകുന്നു. ഹൃദയം വേറൊരിടത്തും പറച്ചിൽ വേറൊരിടത്തും ഇങ്ങനെയൊക്കെ പോകും. എന്നാൽ ഇതിന്റെ നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നിന്ന് വരുന്നതായിട്ടുള്ള നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ദൈവം അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ദൈവം അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുകയാണോ നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നിന്ന് കടന്നു വരുന്ന സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും ആ ശബ്ദം കേൾക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ സ്ത്രീയോട് നമുക്ക് ചോദിക്കാം, അവളോട് ചോദിക്കുകയാണ്, വീണ്ടും ചോദിക്കുകയാണ്, ഹൂ ടച്ച് മീ, ഹൂ ടച്ച് മീ, ആരോ എന്നെ തൊട്ടു, ആരോ എന്നെ തൊട്ടു. എന്താ പത്രോസ് പറയുന്നു? നീ എന്താ ഇങ്ങനെ പറയുന്നത്? ജനം നിന്നെ തിക്കി തിരക്കിക്കൊണ്ടിരിക്കുന്നു. യു ആർ സ്റ്റിൽ ആസ്കിങ് ഹൂ ടച്ച് മീ, ഹൂ ടച്ച് മീ. യു നോ മൾട്ടിറ്റ്യൂഡ് ആർ ത്രോങ്ങിങ് ദി വൈ ദൻ യു ആസ്ക്. നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്? എന്നാൽ യേശു പറയുന്നു, ആരോ സംബഡി ഹാസ് ടച്ച് മീ, ആരോ എന്നെ തൊട്ടു. എന്താണ് ആ സ്പർശനത്തിന്റെ പിന്നിലുള്ള രഹസ്യം? പള്ളികളിൽ അനേകർ കടന്നു പോകുന്നു, കൺവെൻഷനിൽ അനേകർ കടന്നു പോകുന്നു, എല്ലാ ഇടങ്ങളിലും ആത്മീയ രംഗങ്ങളിലെല്ലാം അനേകർ കടന്നു പോകുന്നു. എന്നാൽ വിടുതൽ സന്തോഷം പ്രാപിക്കുന്ന വളരെ ചുരുക്കം ആളുകളെ ഉള്ളൂ. അല്ലേ? പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഒരു സ്തോത്രം പറഞ്ഞാട്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താണെന്ന് അറിയാമോ? നിന്റെ ആവശ്യം ഏത് രീതിയിൽ ഇരിക്കുന്നു, നിന്റെ പ്രാർത്ഥന ഏത് രീതിയിലായിരിക്കുന്നു, നിന്റെ വിശ്വാസം ഏത് രീതിയിലായിരിക്കുന്നു, അതിനനുസരിച്ചാണ് നിന്റേതായിട്ടുള്ള വിടുതൽ കാണാൻ കഴിയുന്ന പ്രയോജനം. പ്രാർത്ഥന എന്ന് പറയുന്നത് വിവിധ തരത്തിലാണ്. പള്ളിയിലും അതുപോലുള്ള സ്ഥല പുണ്യസ്ഥലങ്ങളിൽ എല്ലാ ആളുകളും കടന്നു പോകുന്നത് വിവിധ രീതികളിലാണ്. ഹന്ന ദേവാലയത്തിൽ കടന്നു ചെന്നു. ഏലി പ്രവാചകൻ നോക്കുമ്പോൾ അവളുടെ ആദരം അനങ്ങുന്നുണ്ട്, ശബ്ദം വെളിയിൽ വരുന്നില്ല. അവളുടെ സങ്കടം ദൈവത്തോട് അറിയിക്കുകയാണ്. അന്നത്തെ സന്ദർഭത്തിൽ ഈ മദ്യമൊക്കെ ഉപയോഗിച്ചതിന് ശേഷമൊക്കെയാ പള്ളികളിൽ ചെല്ലുന്നിരിക്കുന്നത്. എല്ലാ ഇന്ന് അമ്പലങ്ങളിൽ കാണുന്ന പോലൊക്കെ അല്ലെങ്കിൽ മറ്റ് രംഗങ്ങളിൽ കാണുന്നത് പോലൊക്കെയുള്ള രീതികളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. വീഞ്ഞു കുടിച്ചിട്ടാണോ എന്നുള്ള ചോദ്യം അല്ല, അവളുടെ ഹൃദയം പകർന്നുകൊണ്ടിരിക്കുകയാണ്, ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരു വിശ്വാസത്തോടു കൂടിയുള്ളതും പ്രത്യാശയോടുകൂടിയുള്ളതും അതുപോലെ തന്നെ എല്ലാവിധമായിട്ടുള്ള ആ ഒരു സമർപ്പണത്തോടുകൂടെയുള്ള പ്രാർത്ഥന അവളുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തു നിന്ന് ദൈവത്തോട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് എനിക്ക് എൻ്റെ ആവശ്യം നിറവേറണം എന്ന് പറഞ്ഞാൽ ആവശ്യ ഉദ്ദേശത്തോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം അവളുടെ ഹൃദയത്തെ കണ്ടു, അവൾ സന്തോഷത്തോടെ കടന്നു പോകുന്നു. അതുപോലെ തന്നെ ഇസ്രയേൽ ജനം മിസ്രയീമിൽ നിന്ന് കടന്നു വരുമ്പോൾ രെഫീദീമിലെത്തുമ്പോൾ അമാലേക്കിരി യുദ്ധത്തിൽ വരുന്നു. മോശെ ജോഷുവയോട് പറഞ്ഞു, നീ പോയി യുദ്ധം ചെയ്യ്, ഞാൻ കുന്നിൻ മുകളിൽ കയറി ചെന്ന് എൻ്റെ കൈ ലിഫ്റ്റ് ചെയ്തിട്ട് ഹാൻഡ് ലിഫ്റ്റ് ചെയ്തിട്ട് ഇപ്രകാരം ഉയർത്തി പിടിച്ചുകൊണ്ടിരിക്കാം നിങ്ങൾക്ക് വേണ്ടി. ആക്ച്വലി അതെന്താണ് കാണിക്കുന്നത്? തന്നെ സഹായിക്കുന്നതിന് വേണ്ടി മധ്യസ്ഥതയിൽ അഹരോനും അല്ലെങ്കിൽ തൻ്റെ മിറിയമിൻ്റെ ഭർത്താവാകുന്ന ഹൂരും. വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല, അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് വംശാവലിയിൽ കൂടെ കടന്നു വരുമ്പോൾ കാണും. മിറിയാമിന്റെ ഭർത്താവാകുന്ന ഹൂരും കൂടെ കടന്നു ചെന്നിട്ട് തന്റെ കൈക്ക് ബലം കൊടുക്കുകയാണ് ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ. ആ കരം ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ആവശ്യത്തിന്റെ കരമായി മാറുന്നു, വിശ്വാസത്തിന്റെ കരമാണ്, അത് പ്രാർത്ഥനയുടെ കരമാണ്. അത് കുഴഞ്ഞു പോയാൽ അവിടെ ജയം കണ്ടെത്തുകയില്ല. ആ കൈ ഉയർന്നിരിക്കുന്നിടം വരെ അങ്ങനെ അമാലയൊക്കെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഇസ്രയേൽ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ ലോകത്തിൽ ശത്രുത, നമുക്ക് ഒരു വലിയ പോരാട്ടമുണ്ടെന്നുള്ള മറന്നു പോകരുത്. പ്രവാചകന്മാർ വരുമ്പോൾ മാത്രമല്ല ഓർക്കേണ്ടത്,
Let me tell you, all the time Satan is coming behind you and speaking against you and talking against you, and he finds out to trouble you through different ways.
Paravaligalil koodeyanu namukku adu pala reethigalil manasilakkan kadigeyilla. Nammal oru divasam santoshamaanengil adutha divasam dukkathilekku veerthuvanayi avan parisramichu kondirikkayanu. Ennal adinappurathayi nammude prarthanayil kooda jayam kandethan kazhiyum. Deivamakkal prarthikkumbol avade oru vidudal undu. Praise the Lord. Pogunnede anugraham undu. Praise the Lord. Ee streeyude avasthaye kurichu namukku oru alpa samayam chindikkam. Avale sambandhichedathollam belahineyaya stree, ellavaralum kaivitta stree. Ennal അവൾക്ക് വിടുതൽ യേശുവിൽ നിന്ന് ലഭിക്കുമെന്ന് സമ്പൂർണമായി അവൾ വിശ്വസിച്ചുകൊണ്ട് ആ വസ്ത്രത്തിന്റെ അഗ്രത്തിന്മേൽ തൊടുന്നു. കർത്താവ് വിടുതൽ കൊടുക്കുന്നു. എന്നാൽ ചോദിക്കുന്നു, ഹു ടച്ച് മീ അഗൈൻ ആൻഡ് അഗൈൻ. ഷീ വാസ് സോ സൈലന്റ് വിത്ത് ഫിയർ. യുനോ, ഞാൻ പറഞ്ഞല്ലോ, യഹൂദമതം അനുസരിച്ച് അവളെ സമ്മതിക്കുന്നില്ല. ഒരുപക്ഷെ പബ്ലിക്കായിട്ട് എന്താ സംഭവിക്കുന്നതെന്നുള്ള ഭയം അവളിൽ വന്നതിന് ശേഷമാണ് ഐഡന്റിഫൈ ചെയ്യാതിരിക്കുന്നത്. എന്നാൽ അവളുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ കടന്നു പറയണം, യേശു സൗഖ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. കാരണം രക്ഷയും അതാണല്ലോ. 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു ക്രിസ്തു കാൽവറിയിൽ മരിച്ചു. എന്നാൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവൻ, വാഗുണ്ടേറ്റു പറയുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത്, സ്വർഗത്തിന് അവകാശി എന്ന് വേദപുസ്തകം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവരുടെ മുൻപിൽ ഈ സ്ത്രീ പറയേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് യേശു കണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് ഒരു ടെസ്റ്റ് മണി, ഒരു യഥാർത്ഥത്തിൽ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവൾ മുൻപോട്ട് കടന്നു വരികയാണ്. റീസൺസ് എല്ലാം വെളിപ്പെടുത്തുന്നു, വൺ ബൈ വൺ ആയിട്ട്. എന്തുകൊണ്ടാണ് ഞാൻ കടന്നു വന്നതെന്നുള്ളത് യേശു 48-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ആൻഡ് ഹി സെഡ് അൺടു ഹർ, ഡോട്ടർ, ബി ഓഫ് ഗുഡ് കംഫർട്ട്, ദൈ ഫെയ്ത്ത് ഹത് മെയ്ഡ് ദീ ഹോൾ, ഗോ ഇൻ പീസ്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ പോക, നീ സമാധാനത്തോടെ പോക. നമ്മൾ എന്ത് ആവശ്യത്തോടുകൂടെ കടന്നു വരുന്നു, അത് വിശ്വാസത്തോടുകൂടിയുള്ളതും ആവശ്യത്തോടുകൂടിയുള്ളതും അത് പ്രാർത്ഥനയോടുകൂടെയുള്ളതുമായിരിക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ്, നമ്മൾ സ്നേഹിക്കുന്ന കർത്താവ് പറയുന്നു, നീ സമാധാനത്തോടെ കടന്നു പോകാം. ഇന്ന് രാവിലെ ഏതുദ്ദേശത്തോടെ നാം കടന്നു വന്നുവോ ആ ഉദ്ദേശത്തോടുകൂടെ സന്തോഷത്തോടെ സമാധാനത്തോടെ കടന്നു പോകുവാൻ നമ്മുടെ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് രോഗമുണ്ടെങ്കിൽ, പ്രശ്നമുണ്ടെങ്കിൽ, പ്രയാസമുണ്ടെങ്കിൽ, ഭൗതികമായ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ യേശു പറയുന്നു, നിനക്കവിടെ ഞാൻ വിടുതൽ തന്നിരിക്കുന്നു. യു ഗോ ഹേഡ് വിത്ത് റിയൽ പീസ്. സമാധാനത്തോടെ കടന്നു പോകാം. പ്രിയ സഹോദര സഹോദരി, ദൈവത്തിന്റെ വചനത്തിൽ പരിപൂർണമായി സമ്പൂർണമായി നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് യഥാർത്ഥത്തിൽ നമ്മെ വഴി നടത്തും, നമ്മെ സഹായിക്കും.